ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ലിബിൻ, താങ്കളുടെ ഭാര്യ ഡിംപിളിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്?
ഈ കേസ് ഇപ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷനായിരുന്നു ഈ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം ഉണ്ടായിരുന്നത്. ഒന്ന് സുപ്രീം കോർട്ടിൽ കേസ് പോവുക, രണ്ട് ഇമിഗ്രേഷൻ്റെ സ്റ്റാറ്റസ് വിസ ക്യാൻസൽ ആയതുകൊണ്ട് ഇമിഗ്രേഷൻ്റെ സ്റ്റാറ്റസ് റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോർ അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള രണ്ട് ഓപ്ഷനായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ സുപ്രീം കോർട്ടിലെ വിധി നമ്മൾ പോസിറ്റീവായിട്ട് വന്നാലും ഇമിഗ്രേഷൻ്റെ സിറ്റുവേഷൻ വിസ ക്യാൻസൽ ചെയ്ത സിറ്റുവേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വന്നു ഏതിനെങ്കിലും ഒന്നിന് പോകാൻ വേണ്ടി. കാരണം രണ്ടും കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏകദേശം 200,000 ചിലവ് വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ്റെ ആസ്പെക്റ്റിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു.
വിസ ക്യാൻസലാക്കിയ കാര്യം ലിബിൻ പറയുന്നുണ്ടല്ലോ, വിസ ക്യാൻസലാക്കിയതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് വ്യക്തമാക്കാമോ?
ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ നിയമപ്രകാരം ഏത് പെർമനൻ്റ് റെസിഡൻ്റ് സ്റ്റാറ്റസുള്ള ആൾക്കും ഒരു ക്രിമിനൽ കേസിൽ ആയിട്ട് ബന്ധപ്പെട്ട് 12 മുകളിൽ ശിക്ഷ വരികയോ ഇല്ലെങ്കിൽ കമ്പൈൻഡായിട്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് കമ്പൈൻഡായിട്ടുള്ള ശിക്ഷ 12 മുകളിൽ വരികയോ ചെയ്താൽ പെർമനൻറ്റ് റെസിഡൻസി സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസലാകും. അതൊരു ഡിസ്ക്രിഷണറി ക്യാൻസലേഷൻ അല്ല, അതൊരു മാൻഡേറ്ററി ഓട്ടോമാറ്റിക് ക്യാൻസലേഷനാണ്. ഈ സിറ്റുവേഷനിൽ ടിമ്പിളിൻ്റെ ശിക്ഷ 2.5 വർഷം ആയതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവുകയായിരുന്നു.
ഇപ്പോൾ സെപ്റ്റംബറിലാണല്ലോ ജയിൽ ശിക്ഷ ആരംഭിച്ചത്, ഇനി പരോള് എപ്പോഴാണ് സാധ്യമാവുന്നത്? അതുപോലെ തന്നെ ജയിൽ ടേം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ?
പരോളിന് എലിജിബിലിറ്റി തന്നിരിക്കുന്നത് 15 ടോട്ടൽ 30 15 പരോളിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വിസ ഓൾറെഡി അവർ ക്യാൻസൽ ചെയ്തു, നമ്മളത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് വരുവാൻ വേണ്ടി ഏകദേശം 6 അല്ലെങ്കിൽ 8 സമയമെടുക്കും. അതിനുള്ളിൽ അവർ പോസിറ്റീവായിട്ട് ഒരു നമുക്കൊരു റിസൾട്ട് വരികയാണെങ്കിൽ ഡിംപിളിനെ ഇവിടെ സ്റ്റേ ചെയ്യാം, പരോൾ ലഭിച്ച് വീട്ടിൽ വന്ന് റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസിങ് കണ്ടിന്യൂ ചെയ്യാം, ജയിലിൽ തിരിച്ചു പോകേണ്ട കാര്യമില്ല. പക്ഷേ വിസ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഫുൾ ടേമും അവിടെ തന്നെ അനുഭവിക്കുകയും അതുപോലെ തന്നെ ആ ടേമിൻ്റെ എൻഡിൽ ഒന്നില്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുകയോ അതായത് ഡിപ്പോർട്ട് ആവുകയോ ഇല്ലെങ്കിൽ ഡിറ്റൻഷൻ സെൻറ്ററിൽ നമ്മൾ വീണ്ടും വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ എലിജിബിൾ ആണെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്ത് നമ്മൾ ഡിറ്റൻഷന് പോകേണ്ടതായിട്ട് വരും.
അപ്പോൾ വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തെല്ലാം ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം എന്ന് പറഞ്ഞല്ലോ, എന്താണ് പോസിറ്റീവ് എന്നുകൊണ്ട് ലിബിന് ഉദ്ദേശിച്ചത്, എന്താണ് സാധ്യമായിട്ട് തോന്നുന്നത്?
നമ്മൾ ഇപ്പോൾ വിസ റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് പെർമനൻറ്റ് റെസിഡൻ്റ് വിസ ക്യാൻസൽ ആകുമ്പോൾ റൈറ്റ്സ് എക്സസൈസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ ആപ്ലിക്കേഷൻ മിനിസ്ട്രി ഓഫ് ഇമിഗ്രേഷൻ്റെ വിഭാഗം അത് കൺസിഡർ ചെയ്യുകയും അവർ അതിലൊരു തീരുമാനം എടുക്കുകയും ചെയ്യും. അതിന് ഒന്നല്ലെങ്കിൽ യെസ് ഇല്ലെങ്കിൽ നോ എന്നുള്ളൊരു ഉത്തരവായിരിക്കും അതിനുണ്ടാവുക. ഉത്തരം യെസ് ആണെങ്കിൽ വിസ നേരെ തിരിച്ചു കിട്ടുകയും അതുപോലെ തന്നെ നോ ആണെങ്കിൽ നമ്മൾ വീണ്ടും AAT എന്ന് പറഞ്ഞ ട്രിബ്യൂണലിലേക്ക്, അഡ്മിനിസ്ട്രേറ്റീവ് അപ്പീൽസ് ട്രിബ്യൂണലിലേക്ക് ഈ കേസ് വീണ്ടും ആരംഭിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടും വരും.
ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആരെയാണ് നിങ്ങൾ സമീപിച്ചിരിക്കുന്നത്, ആരാണ് ഈ കാര്യങ്ങൾ നോക്കുന്നത്, അതിനായിട്ട് നിങ്ങൾ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതും?
ഇത് നമ്മൾ ചെയ്യുന്നത് ഇമിഗ്രേഷൻ റിവോക്കേഷൻ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇമിഗ്രേഷൻ ലോയർ വഴിയാണ്. മെൽബണിലെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ലോയർ ത്രൂ ആണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രോസസ്സ് ഒരു ഡെഫിനറ്റ് ടൈം പീരീഡ് ഇല്ല, പക്ഷേ ഏകദേശം റഫ് ഗൈഡ് ലൈൻസ് ആണുള്ളത്. അത് ഏകദേശം 9 to 12 പലരുടെയും പല ലോയേഴ്സിൻ്റെ എക്സ്പീരിയൻസിൽ അത്രയും സമയമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇല്ല. ഈ കാലാവധിക്കുള്ളിൽ ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാവണം. ഈ കേസിൻ്റെ കാറ്റഗറി വെച്ച് ഇതൊരു ലോ കാറ്റഗറിയാണ് ഇമിഗ്രേഷൻ ഡിപ്പോർട്ടേഷനിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനാരിയോ വെച്ച് ഇത് ഒത്തിരി ഡിഫിക്കൽട്ട് ആവാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്.
ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലൊരു ജയിൽ ടേം അല്ലെങ്കിൽ ഒരു ശിക്ഷയായിരിക്കണമല്ലോ താങ്കൾ പറയുന്നതനുസരിച്ച്, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചും ഡിപ്പിൾ ലഭിച്ചതായിട്ട് സൂചിപ്പിക്കുന്നത്. ഇതിലും കുറഞ്ഞൊരു കാലാവധിയാണോ പ്രതീക്ഷിച്ചത്? മറ്റെന്തെങ്കിലും ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നു?
ഈ കേസിൻ്റെ വിധി, എൻ്റെ ശിക്ഷയുടെ കാഠിന്യം പറയുമ്പോൾ ഞാൻ ഈ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ചെറിയൊരു ഇൻഫർമേഷനും കൂടെ തരേണ്ട ഒരു ആവശ്യമുണ്ട്. കുറച്ചും കൂടെ ബെറ്റർ പിക്ചർ അത് തരും. കാരണം ഇത് ആക്സിഡൻ്റ് ഉണ്ടായത് 8 August 2016 അന്ന് ടിമ്പിളിൻ്റെ ഡേ ഓഫ് ആയിരുന്നു. അവിടെ ക്രാൻബണിലെ ഹോം മേക്കർ സെൻ്റർ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻറ്ററിൽ ജിമ്മിൽ ജോയിൻ ചെയ്ത് കാർ പാർക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഹൈവേയിലേക്ക് കയറുന്ന എൻട്രിയിലാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത്. ഗീവേയിൽ വെയിറ്റ് ചെയ്യുമ്പം റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടികളൊന്നും വരുന്നത് കണ്ടില്ല. അതുകൊണ്ട് നേരെ മുന്നിൽ ഒരു മീഡിയം സ്ട്രിപ്പ് ഉണ്ട്, രണ്ട് റോഡിനെ ഡിവൈഡ് ചെയ്യുന്ന, അതിനൊരു ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഒരു വൺ വേ ആയിരുന്നു. പക്ഷെ അവിടെ വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഡിമ്പിൾ വിചാരിച്ചു അവർ ഡിമ്പിളിൻ്റെ കാർ കടന്നു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണെന്ന്. അതൊരു വൺ വേ ആണെന്ന് ഡിമ്പിളിന് അറിയില്ലായിരുന്നു. പക്ഷേ വണ്ടി മുന്നോട്ട് എടുത്തതിന് ശേഷമാണ്, ഏകദേശം 5 മുതൽ 10 വരെ കിലോമീറ്റർ സ്പീഡ് ഉണ്ടായിരിക്കും ആ സമയത്ത്, അപ്പോഴാണ് ആ വൺ വേ സൈൻ പെട്ടെന്ന് കണ്ടതും. പിന്നെ തിരിഞ്ഞു പോകാനുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ വലതുവശത്ത് നിന്ന് കാർ ഇടിക്കുകയായിരുന്നു. ആക്സിഡൻറ്റിൽ ആർക്കും ഫിസിക്കലി ഒന്നും പറ്റിയിരുന്നില്ല. 28 weeks പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി ആയിരുന്നു മറ്റേ കാർ ഓടിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കാറിൻ്റെ ബാക്ക് സൈഡിൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആർക്കും ഫിസിക്കലി ഒന്നും പറ്റിയിരുന്നില്ല, ഇഞ്ചുറി ഒന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ആംബുലൻസിൽ പാരാമെഡിക്സ് കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർക്ക് അബ്ഡോമിനൽ പെയിൻ വരികയും പിന്നെ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് 28 weeks പ്രഗ്നൻ്റ് ആയിരുന്ന അവരുടെ ആ സമയത്ത് പ്ലാസൻ്റൽ അബ്രപ്ഷൻ ഈ ആക്സിഡൻറ്റിന് ഇമ്പാക്റ്റിൽ, പ്രത്യേകിച്ച് ആ സീറ്റ് ബെൽറ്റ് മുറുകിയതോ ഇല്ലെങ്കിൽ എയർ ബാഗിൻ്റെ ഫോഴ്സ് കൊണ്ടോ ഡിപ്ലോയ് ചെയ്തതിൻ്റെ ഫോഴ്സ് കൊണ്ടോ ആണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ സജസ്റ്റ് ചെയ്യുന്നത്. പ്ലാസൻ്റൽ അബ്രപ്ഷൻ ഉണ്ടാകുകയും അങ്ങനെ ഫീറ്റൽ ഡിസ്ട്രസ് വന്ന് എമർജൻസി സിസ്റ്റർ വഴി കുഞ്ഞിനെ പുറത്തെടുത്ത് 2 ദിവസം അവർ വെന്റിലേറ്ററിൽ വെച്ചു. അതിന് ശേഷം വയബിൾ അല്ലാന്ന് തോന്നിയതുകൊണ്ട് അവർ വിഡ്രോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇല്ലെങ്കിൽ ട്രാഫിക് ഒഫൻസിൽ ജസ്റ്റ് ഒരു ഇൻഷുറൻസ് ക്ലെയിമിൽ തീരാവുന്ന ഒരു സിമ്പിൾ ആക്സിഡൻറ്റ് പെട്ടെന്ന് ഒരു ക്രിമിനൽ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസായിട്ട് മാറുകയായിരുന്നു ആ കുഞ്ഞിൻ്റെ മരണം കൊണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി ട്രാഫിക് ഒഫൻസിൽ നിന്ന് മാറി ഡേഞ്ചറസ് ഡ്രൈവിംഗ് കോസിങ് ഡെത്ത് ആൻഡ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് കോസിങ് സീരിയസ് ഇഞ്ചുറി എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറിയപ്പോൾ മാക്സിമം ശിക്ഷയുടെ കാലാവധിയും അതുപോലെ തന്നെ ഹൈ ആയി. ഒരു 3-4 വർഷം മുമ്പ് വരെ ഇങ്ങനത്തെ ഒഫൻസിന് 5 വർഷം മാത്രമേ മാക്സിമം പണിഷ്മെൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പബ്ലിക് പ്രഷർ കൊണ്ട് അവർ നിയമം 3-4 വർഷം മുമ്പ് മാറ്റി ഇത് മാക്സിമം 5 years എന്നുള്ളത് 10 years ഡബിൾ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു ബേസ് സെൻറ്റൻസ് ഏകദേശം ഒരു മിനിമം കാലാവധി 2-2.5 വർഷത്തിനടുത്ത് വരുന്നതുകൊണ്ടാണ് ഈ ശിക്ഷയുടെ കാലാവധി 2.5 വർഷത്തിലേക്ക് വരാനുണ്ടായിരുന്ന കാരണം.
ഓക്കെ, അപ്പോൾ 2.5 വർഷത്തെ ഒരു തടവ് ശിക്ഷ, കാരണം വിസയും റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ നിങ്ങളെയും കുടുംബത്തെയും ഡിമ്പിളിനെയും വളരെയധികം ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിസയ്ക്കും അതുപോലെ തന്നെ കേസിനുമായി ഒട്ടേറെ ചിലവുകളും മറ്റും നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട്. ഏത് രീതിയിലുള്ള ക്യാമ്പയിനാണ് നടക്കുന്നത്? ഏതെല്ലാം തരത്തിലുള്ള പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്?
ഈ ആക്സിഡൻറ്റിന് ശേഷം തന്നെ, പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് 2016 ഉണ്ടായതിന് ശേഷം തന്നെ, ഡിമ്പിൾ വലിയൊരു ഒരു ഡിപ്രഷൻ സിറ്റുവേഷനിലായിരുന്നു. കാരണം ഡിമ്പിൾ മൂലമുണ്ടായ ഒരു ആക്സിഡൻറ്റിലാണ് ആ കുഞ്ഞ് മരിച്ചതെന്നുള്ള ഒരു വലിയൊരു ഡിപ്രഷൻ ഫീലും അതുപോലെ തന്നെ സൈക്കോളജിക്കലി ഡൗൺ ആവുന്നൊരു അവസ്ഥയും ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഡിമ്പിളിൻ്റെ ഫാദറിന് സ്ട്രോക്ക് വരിക, അതുപോലെ നാട്ടിലേക്ക് ആരോടും ഇതിനെക്കുറിച്ച് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ആയിരുന്നു അന്നത്തെ അവസ്ഥ. ആ സമയത്തൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. കാരണം ഡിമ്പിളിന് സംസാരിക്കാനാണെങ്കിൽ തന്നെ കാര്യങ്ങളൊന്നും ആരുടെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനും, പ്രത്യേകിച്ച് ഡിമ്പിളിന് അവളുടെ മൂലമുണ്ടായ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ ഈ ആക്സിഡൻ്റ് കൊണ്ടാണല്ലോ കുഞ്ഞ് മരിച്ചതെന്നുള്ള ഗിൽറ്റ് ഫീലും, അതുപോലെ തന്നെ ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ സൈക്കോളജിസ്റ്റിൻ്റെ സഹായവും തേടി ഡിപ്രഷൻ്റെ ആ അവസ്ഥ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം ഒത്തിരി തകിടം മറിയുകയായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനത്തെ ഒരു ജഡ്ജ്മെൻറ്റ് വരുമെന്ന്. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു കമ്മ്യൂണിറ്റി കറക്ഷനായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്രയും വലിയ ശിക്ഷ വന്നപ്പോൾ എനിക്ക്, ഞാൻ ഒരു ഫുൾ ടൈം കോഴ്സ് ചെയ്യുന്നു, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണ്, കാർഡിയക് പ്രൊഫഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണ്. അത് ഫുൾ ടൈം ട്രെയിനിഷിപ്പ് ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. അത് ഞാൻ ഫെബ്രുവരി മാർച്ചിലാണ് ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത്. അതേസമയത്ത് തന്നെ ഞാൻ രജിസ്റ്റേഡ് നേഴ്സായിട്ട് രണ്ട് ദിവസം ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ സമയത്ത് അതിനോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ, അവനെ ഇപ്പോൾ 4 വയസ്സാകുന്നേ ഉള്ളൂ, അവനെ നോക്കാനുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇമീഡിയറ്റ് ഫാമിലീസ് ആകെപ്പാടെ ഉള്ളത് ആൻറ്റി അങ്കിളും സിഡ്നിയിലാണ്. വേറെ ആരും മെൽബണിൽ ഞങ്ങൾക്ക് ഫാമിലി സപ്പോർട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പാരൻസിൻ്റെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അവർ ആ ഇമിഗ്രേഷൻ ആദ്യം റിജക്റ്റ് ചെയ്തു. രണ്ടാമത് അപ്ലൈ ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 4 മാസത്തോളമായി, ഇതുവരെ റെസ്പോണ്ടൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് ഞങ്ങളെ എന്നെ ഈ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തു. പ്രത്യേകിച്ച് കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ ഞാൻ രാവിലെ ജോലിക്ക് പോവുകയും വൈകുന്നേരം കുറച്ച് ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് അവനെ ചൈൽഡ് കെയറിൽ വിടാനും അതുപോലെ തന്നെ അവിടുന്ന് കളക്ട് ചെയ്യാനും ഒരുവിധം സമയങ്ങളിലെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവനെ അമ്മയെ മിസ്സാവുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കരയുന്ന സമയങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സ് ഫോണിലൂടെ വിളിച്ച് ഡിംപിളായിട്ട് പ്രറ്റൻഡ് ചെയ്ത് അവനോട് സംസാരിക്കും. അങ്ങനത്തെ രീതിയിലൊക്കെ ഒരുപാട് ഹെൽപ്പ് എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ഫിനാൻഷ്യലി പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വലിയ ഒരു നല്ലൊരു റെസ്പോൺസാണ് എനിക്ക് ഈ എൻ്റെ ഫിനാൻഷ്യൽ അപ്പീൽ പോയ റിക്വസ്റ്റുകൾക്കെല്ലാം കിട്ടിയിട്ടുള്ളത്. കമ്മ്യൂണിറ്റിയിലെ സോഷ്യൽ ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ചർച്ച്, സീറോ മലബാർ ചർച്ച്, മറ്റ് ചർച്ചുകൾ, എനിക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഇതിന് എന്നെ ഫിനാൻഷ്യലിയും അതുപോലെ തന്നെ സൈക്കോളജിക്കലിയും ഒത്തിരി സപ്പോർട്ട് തന്നിട്ടുണ്ട്. മലയാളി ക്ലബ്ബുകൾ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ എനിക്ക് അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഒത്തിരി പേര് തന്നെ ഈ കാര്യത്തിൽ വളരെയധികം ഫിനാൻഷ്യലി ആണെങ്കിലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണെങ്കിലും ഒത്തിരി കുഞ്ഞിൻ്റെ കാര്യത്തിനാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് എനിക്ക് അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളൊരു ഒരു പെറ്റീഷൻ ഇമിഗ്രേഷൻ്റെ അപ്ലിക്കേഷൻ്റെ കൂടെ വെക്കാൻ വേണ്ടി ഒരു പെറ്റീഷൻ ഞങ്ങൾ സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്തിരുന്നു. ഏകദേശം 3 ആഴ്ചയും കൊണ്ട് 5000-ത്തിനടുത്ത ആൾക്കാർ ഓസ്ട്രേലിയ വൈഡായിട്ട് അത് സൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ഒത്തിരി പേര് വോളണ്ടിയേഴ്സായിട്ട് സൈനിന് വേണ്ടി അത് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒത്തിരി വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
ഈ പെറ്റീഷൻ എന്താണ് ഇതിൽ കൃത്യമായിട്ട് ഇതിൽ അപേക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഈ പെറ്റീഷൻ എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്, അതിനുള്ളൊരു നേതൃത്വവും മറ്റും എങ്ങനെയാണ് ചെയ്യുന്നത്?
ആ പെറ്റീഷൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പെറ്റീഷൻ്റെ സിഗ്നേച്ചേഴ്സ് കളക്ട് ചെയ്യുന്നത്. അതിനകത്ത് ഈ പെറ്റീഷനിൽ നമ്മൾ ശിക്ഷയുടെ കാലാവധി കുറയ്ക്കാൻ വേണ്ടി ഉള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മൾ ഇമിഗ്രേഷൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ പെറ്റീഷൻ ഉപയോഗിക്കുന്നത്. ഇമിഗ്രേഷൻ്റെ സ്റ്റാറ്റസ് തിരിച്ച് ലഭിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് പാർലമെൻറ്റിൽ സമർപ്പിക്കാനുള്ള ഒരു പെറ്റീഷനായിട്ടാണ് ആ സിഗ്നേച്ചേഴ്സ് പോകുന്നത്.
അതിപ്പോൾ ഏകദേശം 5000-ത്തിലധികം പെറ്റീഷൻ സിഗ്നേച്ചേഴ്സ് കിട്ടി കഴിഞ്ഞു അല്ലേ?
ഇതുവരെ 5000-ത്തിന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇനിയും കളക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓസ്ട്രേലിയൻ കമ്മ്യൂണിറ്റിയുടെ ആ സപ്പോർട്ട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് തിരിച്ചു കിട്ടുന്നതിന് ഒത്തിരി ഉപകാരപ്പെടും.
ഇനി ലിബിൻ, സ്വാഭാവികമായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്, ചെറിയൊരു കുട്ടിയുണ്ട്, ഡിമ്പിൾ ജയിലിലാണ്. എങ്ങനെയാണ് ഡിമ്പിളിനെ കാണുന്നതും മറ്റും, എന്താണ് അനുവദിച്ചിരിക്കുന്നത്, എങ്ങനെയാണിത് ഇപ്പോൾ ഡിമ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ?
ഡിമ്പിൾ പ്രിസണലായിരിക്കുന്നത് ഒരു വലിയൊരു ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്കാണ് എന്നെയും ഡിമ്പിളിനെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അവനെ 3-3.5 മണിക്കൂറാണ് ഞായറാഴ്ചകളിൽ ഡിമ്പിളിനെ കാണാനുള്ള ആകെ ഒരു ആഴ്ചയിൽ കിട്ടുന്ന സമയം. അവിടെ ചെന്നതിന് ശേഷം അവനെ തിരിച്ചുകൊണ്ടാണ് സമയം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് കൊണ്ടുവരാനുള്ളത് ഒരു ശ്രമകരമായൊരു ജോലിയാണ്. അവനെ ഏകദേശം വലിച്ചെടുത്തുകൊണ്ട് വരേണ്ട ഒരു സിറ്റുവേഷനാണ് എല്ലാ ആഴ്ചയും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അവനെ എല്ലാ ആഴ്ചയും കൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ പിന്നെയും ഇവിടെ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഒത്തിരി സ്ട്രെസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഇച്ചിരി അവൻ്റെ ബിഹേവിയറിൽ തന്നെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ സെപ്പറേഷൻ. അവിടുത്തെ അവിടെ രണ്ട് ആഴ്ചയിൽ രണ്ട് വിസിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്, രണ്ട് കോണ്ടാക്ട് വിസിറ്റുകൾ. സാധാരണ അത് ട്യൂസ്ഡേയ്സിലും സൺഡേയിലും രണ്ട് കോണ്ടാക്ട് വിസിറ്റാണ് സാധാരണ അനുവദിച്ചിട്ടുള്ളത്.
ഇനി തുടർന്ന് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വരും മാസങ്ങളിൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും നടപടികൾ നടക്കാനുണ്ടോ? എന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ്
ഇതിന് നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ റെസ്പോൺസ് വരുന്നതിനനുസരിച്ച് ഫെർദർ സബ്മിഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റുകൾ, സപ്പോർട്ടിംഗ് ലെറ്റേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടുള്ള ഫെർദറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ അനുഭവിച്ചത് ഒരു ജീവിതത്തിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു സ്ട്രെസ്സിൽ കൂടെ കടന്നുപോയതുകൊണ്ട് മറ്റാരും ഇതുപോലത്തെ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകണമെന്ന് ഡിംപിളിനും എനിക്കും ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പം അതിനുവേണ്ടി ഞങ്ങളൊരു ഒരു അവയർനെസ് പ്രോഗ്രാം പോലെ ഞങ്ങൾ സുഹൃത്തുക്കളും എല്ലാം കൂടി ചേർന്ന് ഒരു അവയർനെസ് പ്രോഗ്രാം റോഡ് ട്രാഫിക് ഒഫൻസുകളോ അല്ലെങ്കിൽ റോഡ് ട്രാഫിക്കിൽ എന്തൊക്കെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം അങ്ങനത്തെ കാര്യങ്ങളും, അതുപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യേണ്ടതെന്നൊക്കെയുള്ള അണ്ടർസ്റ്റാൻഡിങ് ജനങ്ങൾക്ക് ഒരു അവയർനെസ് പ്രോഗ്രാമായിട്ട് നടത്താനെക്കുറിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ തരാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്കധികം പരിചയമില്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളും എണ്ണവും വളരെ കുറവാണ്. അതുകൊണ്ട് ഇനി ആൾക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് ഒന്ന് ഗൈഡ് ചെയ്യാനുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം ആയിട്ട് ഞങ്ങൾ മുന്നോട്ടിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്.
ലിബിൻ, വളരെയധികം നന്ദി ഇതേക്കുറിച്ച് SBS മലയാളത്തോട് സംസാരിച്ചതിന്.
താങ്ക് യു.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.